എന്റെ പിന്നാലെ അവൻ വരികയാണ്, സ്നേഹത്തിന്റെ കാൽച്ചുവടുമായി, ഉറപ്പുള്ള ദൃഢമായ നിശ്ചയമുള്ള കാൽച്ചുവടുമായി എന്നെ അവൻ പിന്തുടരുകയാണ്. ഞാൻ ആ ഓട്ടത്തിനിടയിൽ അദ്ദേഹം പറയണ ഈ ലോകത്തിന്റെ വെള്ളം ഞാൻ കുടിച്ചു, പക്ഷെ എനിക്ക് സംതൃപ്തി ലഭിച്ചില്ല. ഞാൻ ഓടി അലഞ്ഞുകൊണ്ട് ഞാൻ പുറകോട്ട് നോക്കി പറഞ്ഞു, കർത്താവേ എന്നെ വിടുക, ഞാൻ ഒത്തിരി അലഞ്ഞവനാണ്, നീ എന്റെ പിന്നാലെ വരരുത്. അപ്പോൾ കർത്താവിനോട് പറഞ്ഞു, ഞാൻ നിന്റെ അലച്ചിലുകളെ എണ്ണിയവനാണ്. അദ്ദേഹം വീണ്ടും എഴുതി, ഞാൻ ഓടിക്കൊണ്ടിരുന്നു ദൈവത്തിൽ നിന്നുള്ള ഓട്ടം. അങ്ങനെ അദ്ദേഹം വീണ്ടും പറയുകയാണ്, ആ വേട്ടനായ സ്നേഹത്തിന്റെ പാദങ്ങളുമായിട്ട് എന്നെ പിന്തുടരുന്ന വേട്ടനായ എന്നെ കീഴടക്കി. ഞാനപ്പോൾ ഇങ്ങനെ പറഞ്ഞു, കർത്താവേ അങ്ങയിൽ നിന്ന് ഞാൻ എവിടെ പോകും, അങ്ങയെ ഒളിച്ച് ഞാൻ എവിടെ പോയി ഞാൻ ഒളിക്കും, ഞാൻ സ്വർഗത്തിൽ കയറിയാൽ നീ എവിടെയുണ്ട്, ഞാൻ പാതാളത്തിൽ എന്റെ കിടക്ക വിരിച്ചാൽ നീ എവിടെയുണ്ട്, ഞാൻ ഭൂമിയുടെ അറ്റത്ത് പോയി പാർത്താലും അവിടെയും നിന്റെ കൈ എന്നെ പിടിക്കും. കർത്താവേ ഞാൻ നിന്റെ മുമ്പിൽ സമ്പൂർണമായി കീഴടങ്ങിയാണെന്ന് പറഞ്ഞ ഫ്രാൻസിസ് തോമസ് എഴുതിയ ഗാനമാണ് ദ ഹൗണ്ട് ഓഫ് ഹെവൻ. എന്നെ കേൾക്കുന്ന ചിലരെങ്കിലും ആ സ്വർഗത്തിന്റെ ഹൗണ്ട് നിങ്ങളെത്ര പ്രാവശ്യം അവനിൽ നോടി ഒളിച്ചിട്ടും അവൻ നിങ്ങളെ കീഴടക്കിയില്ലയോ? അതുകൊണ്ടാണ് നിങ്ങൾ ചിലരെങ്കിലും ആ സന്തോഷത്തിന്റെ ഗാനങ്ങൾ പാടിയത്. എന്നാൽ ചിലരിന്ന് രാത്രി ഇവിടെ ഇരിപ്പുണ്ട്, അവരെ ഇന്ന് രാത്രിയിൽ സ്നേഹത്തിന്റെ പിൻവിളി നിങ്ങൾ കേൾക്കുകയാണ്. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. എഫ്രയീം എന്റെ വത്സല പുത്രൻ, എന്റെ പൊന്നോമന കുട്ടൻ, നിനക്ക് വിരോധമായി ചിന്തിക്കുമ്പോഴെല്ലാം എനിക്ക് നിന്നോട് സ്ഥായിയായ സ്നേഹം തോന്നുന്നു. പ്രിയ സഹോദര, പ്രിയ സഹോദരി, ഈ രാത്രിയിൽ ഇവിടെ നിന്ന് പ്രസംഗിക്കുന്ന ഒരു ബലഹീന മനുഷ്യന്റെ മുമ്പിലല്ല, സ്നേഹത്തിന്റെ പിൻവിളിയുമായി അനേക പ്രാവശ്യം നിന്റെ പിന്നാലെ വന്ന യേശുവിന്റെ സ്നേഹത്തിന്റെ പിൻവിളിയുടെ മുമ്പിൽ നീ കീഴടങ്ങി ഇന്ന് രാത്രി മര്യാദത്തുള്ളൂ. നിങ്ങൾ വിചാരിക്കും പള്ളികളിൽ എത്രയോ പ്രാർത്ഥനകൾ, ഇതുപോലെ എത്രയോ ക്യാമ്പുകൾ. ഞാൻ വിട്ടുകൊടുക്കുന്നവനല്ല. എന്നാൽ ഇന്ന് രാത്രി ഈ മൈക്കിലൂടെ എന്നെ കേൾക്കുന്നവനെ, ഇതൊരു യാദൃച്ഛിക സംഭവമാണ്, നീ തെറ്റിദ്ധരിക്കരുത്. ഈ ശബ്ദം ഈ മൈക്കിലൂടെ നീ കേൾക്കുന്നത് തന്നെ ദൈവത്തിന് നിന്നെക്കുറിച്ചുള്ള പദ്ധതിയുടെ ഭാഗമാണ്. ലോകത്തിന്റെ സ്ഥാപനത്തിന് മുമ്പ് ദൈവം നിന്നെ സ്നേഹിച്ചതുകൊണ്ടാണ് ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജ് നീ കേൾക്കുന്നത്. ദൈവത്തിന് നിന്നെക്കുറിച്ചൊരു പദ്ധതിയുണ്ട്. യെശയ്യാവ് 45:22 ഇപ്രകാരം കുറിച്ചു വച്ചിരിക്കുന്നു, Look unto me and saved all the ends of the earth. മലയാളത്തിൽ, സകല ഭൂസീമവാസികളുമായുള്ളവരെ എങ്കിലേക്ക് തിരിഞ്ഞ് രക്ഷ പ്രാപിക്കുവിൻ, ഞാനല്ലാതെ ഒരു ദൈവവും ഇല്ലല്ലോ. ഇന്ന് ഈ ക്യാമ്പസിലൂടെ നടന്നപ്പോൾ എന്റെ മനസ്സിനെ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ചിന്ത ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുക. കോട്ടേജിന്റെ അപ്പുറെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന ഒരു കാട്ടത്തിയുണ്ട്. ആ കാട്ടത്തി കണ്ടപ്പോഴെല്ലാം എന്റെ മനസ്സിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് ഉള്ളൊരു സംഭവത്തിലേക്ക് കടന്നുപോയി. പാപികളും ദോഷിയുമായിരുന്ന ഒരു മനുഷ്യൻ, ആളുകളെ പിടിച്ചു പറത്തിരുന്ന ചുങ്കക്കാരൻ, ചെറിയൊരാഗ്രഹം യേശുവിനെ ഒന്ന് കാണണം. ഞാൻ ആ കാട്ടത്തിലേക്ക് ഒന്നുകൂടെ നോക്കി. ഓ, ഇതുപോലെ പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു മരത്തിലാണ് അന്ന് സക്കായി എന്ന് പറഞ്ഞ മനുഷ്യൻ കയറിയിരുന്നത്. നിങ്ങൾ അവർ പെർമിഷൻ തരുമെങ്കിൽ അപ്പുറം നിൽക്കുന്ന കാട്ടത്തിലേക്ക് നിങ്ങളെ ആർക്കും കാണാൻ പറ്റത്തില്ല. പക്ഷേ യേശു അതിലെ വന്നു, വന്നിട്ട് മുകളിലേക്ക് നോക്കി അവന്റെ പേര് വിളിച്ചു പറഞ്ഞു, സക്കായിയേ വേഗം ഇറങ്ങി വാ, ഇന്ന് ഞാൻ നിന്റെ വീട്ടിൽ പാർക്കേണ്ടതാകുന്നു. അവൻ അന്ന് രാത്രിയിൽ ഒരു ശബ്ദം അവൻ കേട്ടു, ഇവനും അബ്രഹാമിന്റെ മകനാകയാൽ ഇന്ന് ഈ വീട്ടിന് രക്ഷ വന്നിരിക്കുന്നു. പ്രിയ സഹോദരങ്ങളെ, യേശുവിനെ നോക്കിയാൽ നീ രക്ഷ പ്രാപിക്കും. Look unto Jesus Christ and be saved all the ends of the earth. Hebrews 12:2 പറയുന്നു, Look unto Jesus Christ, the author and the finisher of our faith. സങ്കീർത്തനം 34 പറയുന്നു, Those who look unto him were radiant. അവനെ നോക്കിയവർ പ്രകാശിതരായി. വരുന്ന ചില മിനിറ്റുകൾ വളരെ ശ്രദ്ധയോടുകൂടി ആയിരിക്കുക. ഈ രാത്രിയിൽ നിങ്ങളുമായിട്ട് എനിക്ക് ലഭിച്ച ഈ മനോഹര സമയത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പഴയ നിയമത്തിൽ മനോഹരമായ നമ്മൾ ചിന്തിപ്പിക്കുന്ന ഒരു കഥയുണ്ട്, ഒരു സംഭവ കഥയാണ്. ഇസ്രായേൽ ജനം മരുഭൂമിയിലൂടെ നടന്നു വന്നപ്പോൾ അവരെ അഗ്നിസർപ്പങ്ങൾ കടിച്ചു. ആ സംഭവം ആരെങ്കിലും പറഞ്ഞു വയ്ക്കാമില്ല? പറഞ്ഞിരുന്നു. പ്രമാണം ഇതാണ്, പ്രമാണം ഒന്നേ ഉള്ളൂ, അഗ്നിസർപ്പങ്ങൾ കടിച്ചവൻ ഒറ്റ പ്രമാണേ ഉള്ളൂ. അഗ്നിസർപ്പങ്ങൾ പാപമാണെന്നൊക്കെ ഇവിടെ സഹോദരങ്ങൾ നിങ്ങളോട് പറഞ്ഞു കാണും. ലുക്ക് അല്ലയോ, നോക്കുക ജീവിക്കുക. അവിടെ എഴുതി വെച്ചിരിക്കുന്നു, When anyone looks at it, he will live. നോക്കിയവരൊക്കെ ജീവിച്ചു, നോക്കാത്തവരൊക്കെ മരിച്ചു. 20 വർഷങ്ങൾക്ക് മുമ്പ് 18 വയസ്സ് പ്രായമുള്ള ഞാൻ ഇത്ര അറ്റൻറ്റീവായിട്ടല്ല ഒരു മീറ്റിങ്ങിന് പോയിരുന്നത്. വളരെ അലസനായ അമ്മച്ചിമാരൊക്കെ നിറഞ്ഞിരുന്ന ഒരു കൂട്ടായ്മയിൽ ഏറ്റവും അശ്രദ്ധനായി ഏറ്റവും ഫ്രണ്ടിലിരുന്ന ഞാൻ കേട്ട ശബ്ദം ഇതായിരുന്നു, സാക്ഷാൽ നിന്റെ പാപങ്ങളെ അവൻ ചുമന്നു, നിന്റെ വേദനകളെ അവൻ വഹിച്ചു, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ പാപങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. ആ സ്നേഹത്തിന്റെ മുമ്പിൽ ഞാൻ കീഴടങ്ങി. സ്നേഹത്തിന്റെ പിൻവിളി. 21 വർഷങ്ങൾ കഴിയുമ്പോഴും ഞാൻ വിളിച്ചു പറയട്ടെ, ദൈവസ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ ആർക്കും വേർപിരിക്കാൻ കഴിയില്ല. പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും രക്ഷ പ്രാപിക്കണമെന്നാണ് പിതാവിന്റെ ആഗ്രഹം. അവസാനത്തെ നാളിൽ ദൈവം അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കും. വളരെ പ്രാർത്ഥനയോടെ ആയിരിക്കുക. ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. ഒരിക്കലൊരു കൊച്ചുകുട്ടി വിദേശ രാജ്യത്താണ്, അവള് സ്കൂളിൽ നിന്ന് വഴുന്ന വഴിക്ക് അവളുടെ വഴിതെറ്റിപ്പോയി. അനേകം ബാംഗ്ലൂർ സിറ്റിയിലൊക്കെ ജീവിക്കുന്ന മദ്രാസിലൊക്കെ വരുന്നവർക്ക് അറിയാം, അനേകം ക്രോസുകൾ, ഫസ്റ്റ് ക്രോസ്, സെക്കൻഡ് ക്രോസ്, തേർഡ് ക്രോസ്, തേർഡ് എ ക്രോസ്, ബി ക്രോസ്. കൊച്ചിന് ആ കൺഫ്യൂഷനായി വീട്ടിലേക്കുള്ള വഴി. അവൾ കരഞ്ഞുകൊണ്ട് നിൽക്കുക, പല്ലുമെന്ന് ചോദിച്ചു. അവൾ കരച്ചിൽ നിർത്തുന്നില്ല. അവസാനം അതിലേ വന്ന് ട്രാഫിക് പോലീസുകാരൻ ചോദിച്ചു, മോളെ നിന്റെ പറ ക്രോസ്. അവൾ പറഞ്ഞു, അങ്കിൾ ഞാൻ എല്ലാം മറന്നുപോയി. അവസാനം പോലീസ് ഉദ്യോഗസ്ഥൻ വിചാരിച്ച് ശരി, ഇവളെ കൊണ്ട് ഷോപ്പിൽ പോയിട്ട് മുട്ടായിക്ക് മേടിച്ചു കൊടുത്ത് എങ്ങനെയെങ്കിലും. ഒത്തിരി പേര് പല കാര്യങ്ങളും ചോദിച്ചു. അങ്ങനെ ഇവളുടെ കരച്ചിൽ നിർത്താൻ വേണ്ടി പോലീസുകാരൻ ഇവളെ എടുത്തു. നല്ല ഹൈറ്റുള്ള പോലീസുകാരനാണ്. എടുത്ത വഴിക്ക് ഇവള് ഈ കൊച്ചുകുട്ടി നഴ്സറി ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ച് പോലീസുകാരന്റെ തോളിലാണ്. പെട്ടെന്ന് അവൾ ആ മതിലിന്റെ മുകളിലോട്ട് നോക്കിയപ്പം ഒരു കുരിശ് കണ്ടു. അവള് പറഞ്ഞു, അങ്കിൾ ആ കുരിശ് കാണുന്നുണ്ടല്ലോ, അവിടെ എൻ്റെ വീട്, എന്നെ അങ്ങോട്ട് കൊണ്ടുപോയാൽ മതി. അപ്പൊ ചോദിച്ചു, അതെ അവിടെ ഒരു പള്ളിയുണ്ടല്ലോ, ആ പള്ളിയുടെ മുകളിലെ കുരിശാ അത്, ആ കുരിശിന്റെ ആ അതിനടുത്ത. അവൾ പറഞ്ഞതിന്റെ ആശയം എത്രയേ ഉള്ളൂ, വഴിതെറ്റിപ്പോയവൻ മടങ്ങി വരേണ്ട ഒരു സ്ഥലമുണ്ട്, ദ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. നമ്മൾ പറയണം, അങ്കിൾ ബ്രദർ
ക്രോസ് കാണുന്നുണ്ടല്ലോ, അവിടെ എൻ്റെ വീട്. നമുക്കിന്ന് രാത്രിയിൽ ആ ക്രൂശിൻ്റെ അടുക്കലേക്ക് കുറച്ചും കൂടെ അടുത്ത് വന്ന് നോക്കാം. ഓക്കെ, പറയുന്ന വാക്യങ്ങൾ ബോർഡിൽ കാണിക്കാമെങ്കിൽ കാണിക്കുക. ആ കുറച്ചുകൂടെ അടുത്ത് വന്ന് മർക്കോസിന്റെ സുവിശേഷം 15-ാം അധ്യായത്തിന്റെ 40-ാമത്തെ വാക്യം, Mark chapter 15 verse 40. ആദ്യമായിട്ട് തിരുവചനങ്ങൾ വായിക്കുന്നവരുണ്ടാകും, പേടിക്കണ്ട. ഞാൻ പ്രാർത്ഥനകൾക്ക് പോയപ്പോൾ എനിക്ക് തുറന്നെടുക്കാൻ പോലുമുള്ള ആ വചനപരിചയമില്ലായിരുന്നു. എന്താണ് വായിച്ചത്? സ്ത്രീകളും ദൂരത്ത് നിന്ന് യേശുവിന്റെ ക്രൂശുമരണം കണ്ടുകൊണ്ടിരുന്നു. ഇംഗ്ലീഷ് എന്താണ് വായിക്കുന്നത്? ദെയർഫോർ ഓൾസോ വിമൻ ലുക്കിംഗ് ഫോർ, വളരെ ദൂരത്ത് നിന്ന് നോക്കുന്നുണ്ടായിരുന്നു. Luke chapter 23 verse 49. നിങ്ങളിൽ ആദ്യമായിട്ട് ബൈബിള് കിട്ടിയവരുണ്ടെങ്കിലും ദയവായിട്ട് വായിക്കാം കേട്ടോ. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായത്തിന്റെ 49-ാം വാക്യം. എനിക്ക് കാണത്തില്ല. എല്ലായിടത്തും വായിക്കുന്നു, ദേ വർ സ്റ്റാൻഡിങ് ഫാർ ഓഫ്, അറ്റ് എ ലോങ് ഡിസ്റ്റൻസ് ദേ വർ സ്റ്റാൻഡിങ്. ദൂരുന്ന കാര്യങ്ങൾ ക്ലിയർ അല്ല. ഓക്കെ, Matthew chapter 27 and verse 55, വളരെ സിമ്പിളായിട്ടുള്ള വാക്യങ്ങളാണ്. Matthew 27:55, ഗലിയിൽ നിന്ന് വന്നവർ എല്ലാവരും a far off, the long distance, വളരെ വളരെ ദൂരെയാണ് അവർ നിന്നത്. John chapter 19 verse 25, യോഹന്നാന്റെ സുവിശേഷം 19:25.
Now there stood by the cross of Jesus his mother and his mother's sister Mary, the wife of Cleopas.
മലയാളം, യേശുവിന്റെ കെനറിയുടെ
യേശുവിന്റെ
near the cross കുറച്ചു പേര്, ബാക്കിയുള്ളവരെല്ലാം വളരെ ദൂരെ നിന്ന് നോക്കുമായിരുന്നു. കുറച്ചു പേര് ദേ വർ സ്റ്റാൻഡിങ് നിയർ ദ ക്രോസ്. നമുക്ക് വളരെ സാവധാനം, ലെറ്റ് എസ് കം നിയർ ടു ദ ക്രോസ്. കർത്താവിൻ്റെ ക്രൂശിൻ്റെ അരികിൽ നിന്നുകൊണ്ട് നമുക്കൊന്ന് നോക്കാം. കഴിഞ്ഞ ആഴ്ച ഞാൻ മൈസൂർ പോയപ്പോൾ നമ്മുടെ സഹോദരൻ ജൂബ്രദറിൻ്റെ ആ മൈസൂരിലെ കൂട്ടായ്മയിൽ വളരെ പൂറായിട്ടുള്ള വില്ലേജ് ആളുകൾ ഒരു പാട്ട് പാടി. നിങ്ങൾക്ക് കന്നഡ എത്ര പേർക്കറിയാം? ഓക്കെ, ഒരു പാട്ടിൽ എങ്ങനെയാണ്? ശിലുവായ നിന്ന ത്വച മുന്തേ നടച്ചവാന ഹിന്ദേനോടതിരു യേശു നന്ന പണ്ടേ. ഞാനോട് ഒത്തിരി കരഞ്ഞു. ഒരു പാടി എന്നറിയാം, ശിലുവായ നന്ന ത്വച. ക്യാൻ യു ട്രാൻസ്ലേറ്റ്? ക്രൂശ് നമ്മുടെ കൊടിയാണ്. മുന്തേ നടച്ചവാന, ഞങ്ങൾ എങ്ങനെയാണ് മറ്റുള്ളവരോട് ഉത്സാഹിപ്പിക്കുക? മുമ്പോട്ട് തന്നെ നടക്കുക. ഹിന്ദി നോടതിരും, പുറകോട്ട് നോക്കരുത്. യേശുവെ, നീയാണ് എൻ്റെ പാറ. അവരിങ്ങനെ പിന്നെയും പാടുക. ശിലുവായ നിന്ന ത്വച മുന്തേ നടച്ചവാന ഹിന്ദേനോട തിരു യേശു നന്ന പണ്ടേ. 1996-97 ഞങ്ങൾ ആദ്യമായിട്ട് ബാംഗ്ലൂർ വന്നപ്പോൾ ആളുകൾ ചോദിച്ചു, എന്താ ലെറ്ററുകളിൽ വെക്കണ്ടേ? എന്താ നിങ്ങളുടെ കാർഡിലും ലെറ്ററിലൊക്കെ വെക്കണേ? ഞങ്ങൾ പറഞ്ഞു, ഇത്രയും മെച്ചോ, വി പ്രീച്ച് ക്രൈസ്റ്റ് ക്രൂസിഫൈഡ്. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ പ്രസംഗിക്കുന്നു. പ്രിയമുള്ളവരെ, അനേക വർഷങ്ങളായി ക്രൂശിന്റെ വചനം കേട്ടവർക്കായി സ്തോത്രം. ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് പോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവത്തിന്റെ ശക്തിയുമാകും. ഇനി വളരെ ശ്രദ്ധിക്കുക, ആദ്യമായിട്ട് വന്നവർക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് പ്രയാസം ഉണ്ടാവും. സാരമില്ല, എനിക്കും ആദ്യമൊന്നും മനസ്സിലായില്ല. രണ്ടാമത്തെ പ്രാവശ്യം മീറ്റിങ്ങിന് പോയപ്പോൾ ഞാൻ ഏറ്റവും പുറകിലായിരുന്നു. ബൈബിള് തുറന്ന് വായിച്ച് എവിടെ ഭാഗമെന്നറിയത്തില്ല. അന്ന് വായിച്ച ഒച്ച വചനം ഇതായിരുന്നു: ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു. അത്രയും മാത്രമേ മനസ്സിലായുള്ളൂ. പക്ഷേ ഇന്ന് രാത്രിയിൽ സ്നേഹത്തിൻ്റെ പിൻവലിയുമായി നിന്റെ പിന്നിലേക്ക് ഓടിയെടുക്കുന്ന സ്നേഹത്തെ ഇനി നീ തട്ടി മാറ്റരുത്. ലെറ്റ് എസ് കം നിയർ ദ ക്രോസ്. നമുക്ക് ക്രോസിൻ്റെ അരികിലേക്ക് വരാം. ബി കരുസ്ഥതയോടെ ഇരിക്കുക. എൻ്റെയും നിങ്ങളുടെയും പാപത്തിൻ്റെ പരിഹാരമായിട്ടാണ് യേശു കർത്താവ് ക്രൂശിക്കപ്പെട്ടത്. പാപം ചെയ്തത് ഇവിടെ നിന്ന് ഞാനും നിങ്ങളുമാണ്. കർത്താവ് യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു, നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. ശ്രദ്ധിക്കുക, ബൈബിൾ ഇങ്ങനെ വായിക്കുന്നു: പടയാളികൾ യേശുവിനെ ഒരു മണ്ഡപത്തിനകത്തേക്ക് കൊണ്ടുപോയി പട്ടാളത്തെ എല്ലാം വിളിച്ചുകൂട്ടി. നമുക്ക് അതിനടുത്തോട്ട് വരാം കേട്ടോ. യേശുവിനെ അവർ ഒരു മണ്ഡപത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയി. മണ്ഡപം മീൻസ് ഒരു കൽത്തളം. പട്ടാളത്തെ എല്ലാം വിളിച്ചുകൂട്ടി. പോലീസുകാരല്ല വന്ന്, പട്ടാളമാണ്. കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഞാൻ കോറമംഗലം റിംഗ് റോഡിൽ പോകുമ്പോൾ കുറച്ച് ചെറുപ്പക്കാരെ, മിലിറ്ററിയിലുള്ളവരെ തന്നെ എന്ത് തെറ്റ് കാണിച്ചതിൻ്റെ പേരിൽ അവരുടെ സീനിയർ പട്ടാളക്കാരെ തല്ലുന്നത് ഞാൻ കണ്ടു. ടെറിബിൾ! ഹൃദയം തകർന്നുപോയി. വളരെ ദൂരെ നിന്നാണ് കണ്ടേ. ചെറുപ്പക്കാരെല്ലാവരും കമന്ന് കിടക്കുക, ഷോർട്ട്സും ഒക്കെ ഇട്ട് കിടക്കുക. അടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ പറ്റത്തില്ല. യേശുവിനെ ഒരു പട്ടാള ക്യാമ്പിൽ കൊണ്ടുപോയി, 33.5 വയസ്സുള്ള ഒരാളെ ഒരു പട്ടാള ക്യാമ്പിൽ കൊണ്ടുപോയി, ആ പട്ടാളക്കാരെല്ലാം കൂടെ ഹാൻഡിൽ ചെയ്താൽ എങ്ങനെ ഇരിക്കും? കട്ടാരമുള്ളെന്ന് പറയുന്ന, അതിഭീകരമായിരിക്കുന്ന, ഇന്നത്തെ ഇരുമ്പിനെക്കാട്ടിലും ഭീകരമായിരിക്കുന്ന ഒരു കിരീടം ഉണ്ടാക്കി അവൻ്റെ തലയിൽ വെച്ചു. അതിന്മേൽ ഒരു കോല് കൊണ്ടടിച്ചു. യേശുവിനെ 39 പ്രാവശ്യം അടിച്ചതായി ബൈബിൾ പറയുന്നു. അടിക്കുന്നത് വിവരിക്കാം. ആരെയാണോ അടിക്കേണ്ടത്, ആ അടിക്കേണ്ട വ്യക്തിയെ ഷർട്ട് അല്ലെങ്കിൽ അവിടുത്തെ ഡ്രസ്സുകൾ മാറ്റിയിട്ട് കൈ രണ്ടും പിണച്ച് ഒരു കല്ലിനോട് ചേർത്ത് കെട്ടിയിടും. രണ്ട് റോമൻ പടയാളികൾ അപ്പുറയും ഇപ്പുറയും നിൽക്കും. രണ്ട് ബക്കറ്റിൽ നിറച്ചു വെള്ളം അവിടെ വെച്ചിരിക്കും. ഒരു പട്ടാളക്കാരൻ നമ്പർ 1 എന്നെണ്ണുമ്പോൾ, ചാർട്ടയുടെ പ്രത്യേകത നിങ്ങൾക്കറിയാം. ലെറ്റ് എസ് കം നിയർ ദ ക്രോസ്. ചൂണ്ട കൊളുത്തുകളുണ്ട്, എല്ലിൻ്റെ കഷ്ണങ്ങളുണ്ട്, രണ്ട് സൈഡ് ബ്ലേഡ് പോലെ. 1 എന്നിടുമ്പോൾ ഒരു പട്ടാളക്കാരൻ ആഞ്ഞ്, തൻ്റെ ആഞ്ഞ് ഉള്ള ശക്തി കൊണ്ടടിക്കും. അവൻ ആ അടിക്കുന്നയാളുടെ പുറത്ത് ഈ ചൂണ്ടക്കൊളുത്തുകൾ കയറിയാൽ അവർ പതുക്കൊന്നുമല്ല, വലിച്ചു പറിച്ചെടുക്കും. അത് ഒരു പക്കറ്റിൽ കഴുകിക്കൊണ്ടിരിക്കും. അപ്പോൾ രണ്ടെന്നെണ്ണുമ്പോൾ മറ്റവൻ അപ്പുറത്തുനിന്ന് തൻ്റെ ആ ഉള്ള ശക്തി കൊണ്ട് ആഞ്ഞടിക്കും. അങ്ങനെ 39 പ്രാവശ്യം യേശുവിനെ അടിച്ചു. ബൈബിൾ എഴുതി വച്ചിരിക്കുന്നു, അവിടുത്തെ പുറം മുഴുവിച്ചാല് പോലെ കീറി. ഞാൻ ബൈബിൾ ആദ്യം വായിച്ചപ്പോൾ ഞാൻ വിചാരിച്ചു, ഒരാളെ എന്തിനാ ഇത്രയും തല്ലെന്ന്, എന്തിനാ ഇത്രയും ഉപദ്രവിക്കുന്നത്. പക്ഷെ ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്ത പാപത്തിന് പരിഹാരമായി ഒരാൾ എത്രമാത്രം പീഡനങ്ങൾ ഏറ്റെങ്കിൽ മാത്രമേ എൻ്റെ പാപങ്ങൾ പരിഹരിക്കപ്പെടുകയുള്ളൂ. അവിടെ നിന്ന് രക്തം നാനാ ദിശകളിലേക്ക് ചിതറിത്തെറിച്ചു. ആ രക്തത്തുള്ളികൾക്ക് മാത്രമേ നിന്റെ പാപത്തെ മായ്ക്കാൻ കഴിയത്തുള്ളൂ. കർത്താവിന്റെ രാത്രി വിളിക്കുക, വരുവിൽ നമുക്ക് രമ്യതപ്പെടാം. നിന്റെ പാപങ്ങൾ എത്ര കടിച്ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വിളക്കും, രക്താംബരം പോലെയായി തീർന്നാലും അത് പഞ്ഞു പോലെയായി തീരും. കോളേജിൽ പഠിക്കുന്ന ചില സഹോദരങ്ങൾ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, വിട്ടേര് കൂട്ടുകാരെ എന്നെ, ഞാൻ കൊള്ളരുതാത്തവനാ, വിട്ടേര് വിട്ടേര്, ഞാൻ ശരിയാൻ പോകുന്നില്ല. ഇന്ന് രാത്രിയിൽ സ്നേഹത്തിൻ്റെ പിൻവിളിയുമായി യേശു കർത്താവ് ഉറപ്പുള്ള ദൃഢതയുള്ള പാദങ്ങളോടെ ഈ വചനത്തിലൂടെ നിന്റെ അടുക്കിലേക്ക് വന്ന് നിന്റെ കരങ്ങളിൽ പിടിക്കുന്ന രാത്രിയാണിത്. കർത്താവ് പറയുക, കർത്താവേ ഞാൻ കീഴടങ്ങിയാണ്, മനുഷ്യന്റെ മുമ്പിലല്ല, അവിടുത്തെ സ്നേഹത്തിൻ്റെ കൊടിയുടെ മുമ്പിൽ ഞാൻ കീഴടങ്ങിയ. വീണ്ടും തിരുവചനം വായിക്കുമ്പോൾ അതിഭയങ്കരമായ പീഡനങ്ങൾക്ക് ശേഷം ഭാരമുള്ള ഒരു കുരിശെടുത്തു വെച്ച് വഴിനീളെ ആക്ഷേപിച്ച് ഭാരമേറിയ കുരിശും ചുമന്നുകൊണ്ട് കാൽവരി മലയിൽ ചെന്നപ്പോൾ ലെറ്റ് എസ് കം നിയർ ദ ക്രോസ്, യേശുവിൻ്റെ രണ്ട് കൈകളിലും കാലുകളിലും ആണിയടിച്ചു, ഭൂമിയുടെ കൃത്യ നടുക്ക് കാൽവരി മലയിൽ അവിടുത്തെ തൂക്കി മൂന്നാണികളിൽ. പാട്ടുകാരിങ്ങനെ വാടിയെ ഉള്ളിലെ കണ്ണുകൾ കൊണ്ടു നീ കാണുക. ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക, കർത്താവ് യേശുവെ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും അകത്തുള്ള കണ്ണുകളെ തുറന്ന് ഇന്ന് രാത്രി 2000 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെയും നിന്റെയും പാപത്തിനു വേണ്ടി ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഒരു മോമെന്റ് കണ്ടാൽ, ആൻഡ് ദാറ്റ് ഈസ് ഇനഫ്. കടന്നു പോകുന്നവരാണ് ദുഷിച്ചു, മന്ദിരം പൊളിച്ച് 3 നാൾ കൊണ്ട് പണിയുന്നവനെ ഇറങ്ങി വാ. ചിലര് തലകുലുക്കി അവനെ ദുഷിച്ചു, ചിലര് കാർക്കിച്ചു തുപ്പി. നമ്മളെ കൂട്ടത്തിൽ ഏത് കൂട്ടത്തിൽപ്പെടും? ഓ, ക്രൂശിക്കപ്പെട്ട് കിടക്കുന്നു, അല്ലെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ എന്തൊരു ഗതികെട്ട മനുഷ്യൻ. അല്ല, ലെറ്റ് അസ് കം നിയർ ദ ക്രോസ്, അതിൻ്റെ മുമ്പിൽ വന്നിട്ട് പറ, കീഴടങ്ങിയ കർത്താവേ, ഐ സറണ്ടർ മൈ സെൽഫ്. സ്നേഹത്തിൻ്റെ മുമ്പിൽ, മറ്റൊന്നിൻ്റെ മുമ്പിലല്ല, സ്നേഹത്തിൻ്റെ മുമ്പിൽ. അല്ലെങ്കിൽ നിങ്ങളിവിടെ ഉള്ള സഹോദരങ്ങളൊക്കെ ചോദിക്കുക, ഇന്നോ നാളെയൊക്കെ ചോദിച്ചാൽ മതി, എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ദൈവസ്നേഹത്തിന് വേണ്ടി കീഴടങ്ങിയത്? അവരെല്ലാം പറയും, ഞങ്ങളെ സ്നേഹിച്ച കാൽവരി ക്രൂശിലെ കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞങ്ങൾ കീഴടങ്ങി, ഞങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും നിറയപ്പെട്ടതായി മാറി. കർത്താവിൻ്റെ നിന്റെ പാപത്തിന് വേണ്ടി അതിഭീകരമായി ക്രൂശിക്കപ്പെട്ടു. ആ ക്രൂശിക്കപ്പെട്ട കർത്താവിനെ ഇന്ന് രാത്രി ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരച്ചു കാട്ടുക. അവിടെ നിന്ന് രക്തം ധാരധാരയായി വീണതായി തിരുവചനത്തിൽ വായിക്കുന്നു. പോകുന്ന വഴിയിൽ, അതോടെ പറഞ്ഞോട്ടെ, പോകുന്ന വഴിയിൽ യേശുവിൻ്റെ പുറത്ത് അടിച്ച ആ അടിപ്പിണരുകളിലൂടെ, ഈ പോളിഷ്ഡ് കുരിശൊന്നും അല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്, ഞാനതേ പോയി ഒന്ന് പിടിച്ചു നോക്കിയായിരുന്നു, നല്ല പോളിഷ്ഡാണത്, പക്ഷേ പച്ച പൈൻമരമാണ്. ആ പൈൻമരക്കുരിശ് യേശുവിൻ്റെ പുറത്തൂടെ ഒരഞ്ഞൊരഞ്ഞപ്പോൾ ആ അടിപ്പിടരുകൾ തുറക്കപ്പെട്ടു. അവിടെ നിന്ന് ആ പൈൻമരത്തിൻ്റെ ആ ഒരു മരത്തിലൂടെ താഴെ രക്തം ഇങ്ങനെ വീണു. എന്തിനാണെന്നറിയോ? നിനക്ക് വേണ്ടി. ഇന്ന് രാത്രി വരിക, കർത്താവിൻ്റെ മുമ്പിൽ യഥാർത്ഥമായി കീഴടങ്ങുക, കർത്താവിനെ തന്നെ നോക്കുക. Let us fix our eyes on the crucified Christ. കർത്താവെ, നിനക്ക് വേറെ ഒന്നും അറിയത്തില്ലായിരിക്കാം, സാരമില്ല. കർത്താവെ, ഞാനൊരു പാപിയ, ഞാനൊരു പാപിയ, കൊള്ളരുതാത്തവനാ, കൊള്ളരുതാത്തവള. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ ക്യാമ്പിങ്ങിനെ അറേഞ്ച് ചെയ്ത് ഇന്ന് രാത്രിയിൽ കഴിഞ്ഞ ഇന്നലെ രാത്രി തൊട്ട് എൻ്റെ പിന്നാലെ വരുന്ന സ്നേഹത്തിൻ്റെ ഹൗണ്ട് ഓഫ് ഹെവൻ്റെ ഇടറാത്ത പാദങ്ങളുടെ മുമ്പിൽ ഹോശേയിൽ കർത്താവ് പറഞ്ഞു, എഫ്രൈമേ, നീ അകന്നു പോകുന്തോറും ഞാൻ നിന്നെ വിളിച്ചു. അടുത്ത വചനം, സ്നേഹത്തിൻ്റെ കയറുകൾ കൊണ്ട് ഞാൻ നിന്നെ വലിച്ചു. വിത്ത് കോഡ്സ് ഓഫ് ലവ്, സ്നേഹത്തിൻ്റെ കയറുകൾ കൊണ്ട് ഞാൻ നിന്നെ വലിച്ചു. പ്രിയസഹോദരങ്ങളെ, ആ കർത്താവ് അവിടെ കിടക്കുമ്പോൾ ശ്രദ്ധിക്കണമേ, അനേക ആളുകൾ കണ്ടു, പക്ഷെ ഒരു കള്ളനുണ്ടായിരുന്നു അവിടെ. ഏത് സൈഡിലെന്ന് എനിക്കറിയത്തില്ല. അവനെ യേശുവിൻ്റെ ക്രൂശവണ്ണം കണ്ടപ്പോൾ ഒറ്റ വാക്ക് പറഞ്ഞുള്ളൂ, കർത്താവെ, നീ രാജ്യത്തെ പ്രാപിച്ചു വരുമ്പോൾ എന്നെയും കൂടെ ഓർക്കണമേ. കർത്താവ് പറഞ്ഞു, ടുഡേ, നാളെയല്ല, ടുഡേ, ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിൽ ആയിരിക്കും. ടുഡേ ഇന്ന് രാത്രിയിൽ ഈ കർത്താവിൻ്റെ മുമ്പിൽ നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി സമർപ്പിക്കുക. ആ സമർപ്പണം 2014 ജനുവരി മാസം 18-ാം തീയതി വൈകുന്നേരം 8 മണി എന്നുള്ള സമയം നിന്റെ ജീവിതത്തിലെ മാറാത്തൊരു സമയമായി തീരട്ടെ. ഇപ്പോഴാണ് സുപ്രസാദകാലം, ഇപ്പോഴാണ് രക്ഷയുടെ ദിവസം. അതുകൊണ്ടാണ് ഫ്രാൻസിസ് കെൻഡിയിലേക്ക് ഇങ്ങനെ പാടിയത്, ഒസാനോ അദ്ദേഹം പാടി, മരിക്കാറായപ്പോൾ പാടി, ആ പാടി വെത്തിനിലോട്ട്. അടയുന്ന എൻ്റെ കണ്ണുകളുടെ മുമ്പിൽ നിന്റെ ക്രൂശ് ഉയർന്നു നിൽക്കട്ടെ. ഭൂമിയുടെ മിഥ്യാ നീളുകൾ അകലുമ്പോൾ മരണത്തിലും നീ എൻ്റെ കൂടെ പാർക്കുക, കർത്താവേ, നീ എൻ്റെ കൂടെ പാർക്കുക. കർത്താവിൻ്റെ മുമ്പിൽ യഥാർത്ഥമായിട്ട് പറ, കർത്താവെ, ലോർഡ്, ഐ എം എ സിന്നർ, ഫോർഗിവ് മൈ സിൻസ്. കർത്താവെ, ഞാനൊരു പാപിയ, എന്നോട് ക്ഷമിക്കണം. അങ്ങയുടെ ക്രൂശിൻ്റെ മുമ്പിൽ ഞാനിന്ന് രാത്രി എന്നെ സമർപ്പിക്കുക. സർവശക്തനായ ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവെ, നീ എൻ്റെ പാപത്തിന് പരിഹാരമായി മരിച്ചെന്ന് പറയുമ്പോൾ നിങ്ങൾക്കും പാടാൻ സാധിക്കും, സിലുവേ എന്നാ ത്വച മുന്തേ നടച്ചവാന ഹിന്ദി എന്നോടെല്ലാരോ യേശുവേ നന്ന പണ്ടേ. ഒരു സുവർണ അവസരം ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുക. നാളെ സൗകര്യങ്ങളൊക്കെ ഉണ്ട്, അവർ നിങ്ങളെ സഹായിക്കും. നിങ്ങളോട് പറ, എനിക്ക് യേശുവിനെ ജീവിക്കണം, മടുത്തു, എൻ്റെ ജീവിതം മടുത്തു. 1996 ബാംഗ്ലൂർ വന്നപ്പോൾ ഞാനിങ്ങനെ ചിന്തിച്ചു, കർത്താവെ, ഈ പട്ടണത്തിൽ ഈ ക്രൂശിൻ്റെ വചനം ആര് കേൾക്കും? അഭ്യസ്തവിദ്യരും സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സും PhD-ക്കാരും ഒക്കെ നിറഞ്ഞിരിക്കുന്ന ഈ പട്ടണത്തിൽ ക്രൂശിൻ്റെ വചനങ്ങൾക്ക് ആര് ചെവിചായിക്കും? കർത്താവിനോട് പറഞ്ഞൊരു സത്യമുണ്ട്, അവരുടെ പ്രശ്നം എന്താണെന്ന് പറയാമോ? ലോൺലിനെസ്, ഏകാന്തത. പീപ്പിൾ ആർ ലോൺലി. നിങ്ങൾ ഏകാന്തനാണോ? ആരുമില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കർത്താവ് നിന്നെ സ്നേഹിക്കുന്നു. ഉത്തമനായൊരു സ്നേഹിതനെ നിനക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് പാട്ടുകാരൻ പാടുന്നത്, വാട്ട് എ ഫ്രണ്ട്. എന്തോ ഒരു സ്നേഹിതനാണ് ഈ കർത്താവ്. ആ കർത്താവിൻ്റെ കൈകൾ ഇന്ന് രാത്രി മുറുകെ പിടിക്കുക ഞാൻ വിശ്വസിക്കുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ മധ്യത്തിലുണ്ട്. സ്നേഹത്തിന്റെ പിൻവിളിയുമായി ആ വെട്ടനായ സ്വർഗത്തിന്റെ വെട്ടനായ നിന്റെ അരികിലേക്ക് വന്ന് കരങ്ങളെ നീട്ടുമ്പോൾ ആണിപ്പഴുതുള്ള കരങ്ങളുടെ നേരെ നിന്റെ കൈകൾ നീ അടച്ചു കളയരുത്. കരങ്ങളിൽ മുറുകെ പിടിക്കുക. കാരണം വചനം പറയുന്നു, ഐ വിൽ നെവർ ലീവ് യു നോർ ഫോർസേക്ക് യു. ഞാൻ നിന്നെ ഒരു നാളും കൈവിടത്തില്ല, ഞാൻ നിന്നെ ഒരു നാളും ഉപേക്ഷിക്കത്തുമില്ല. നിങ്ങൾ 20, 21, 22 വയസ്സുള്ള വ്യക്തിയായിരിക്കാം, 23 24 ആരുമായിക്കോട്ടെ, പക്ഷെ ഇന്ന് രാത്രിയിൽ കർത്താവിന് മുമ്പിൽ യഥാർത്ഥമായി നിങ്ങൾ കർത്താവിന് മുമ്പിൽ സമർപ്പിക്കുകയാണെങ്കിൽ ഞാൻ ഒരു ധൈര്യം നിങ്ങൾക്ക് പറഞ്ഞു തരാം. അഗസ്റ്റസ് ചോക്ലേറ്റ് പാടിയ പോലെ അദ്ദേഹം ഇങ്ങനെ പാടിയേ. അദ്ദേഹം കർത്താവിനെ അറിഞ്ഞു. വർഷങ്ങൾ കടന്നുപോയപ്പോൾ അദ്ദേഹം പാടി, വൈ ഐ ഡ്രോ ദിസ് ഫ്ലീറ്റിംഗ് ബ്രത്ത്. എന്റെ ശ്വാസം ലാസ്റ്റ് ശ്വാസം വലിക്കുന്ന ഒരു സമയമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ടത്. വെൻ മൈ ഐലിഡ്സ് ആർ ക്ലോസ്ഡ് ഇൻ ഡെത്ത്, കണ്ണുകൾ മരണത്തിനായിട്ട് അടയുന്ന ഒരു സമയമുണ്ട്. വെൻ ഐ സോ ടു വേൾഡ്സ് അൺനോൺ, അറിയപ്പെടാത്ത ഒരു ലോകത്തിലേക്ക് ഞാൻ എൻ്റെ ആത്മാവ് പൊങ്ങുമ്പോൾ. അദ്ദേഹം കർത്താവിനെ അറിഞ്ഞൊരുത്തനായതുകൊണ്ട് എഴുതുവാണ്, ഐ വിൽ സീ മൈ ലോർഡ് ഓൺ ദ ജഡ്ജ്മെന്റ് ത്രോൺ. എന്റെ കർത്താവ് അവിടെ സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ പറയും, റോക്ക് ഓഫ് ഏജസ് ക്ലെഫ്റ്റ് ഫോർ മീ, ലെറ്റ് മീ ഹൈഡ് മൈ സെൽഫ് ഇൻ ദീ, പിളർന്നു ഒരു പാറയെ നിന്നിൽ ഞാൻ മറിയട്ടെ. ചെറുപ്പത്തിൽ അദ്ദേഹം ഇങ്ങനെ എഴുതി, നഗ്നൻ ഞാൻ, വസ്ത്രമില്ലാത്ത നിൻ വസ്ത്രം താ, ഹീനൻ ഞാൻ, നിൻ കൃപത, ബ്ലച്ചനായിട്ട് ഞാൻ വരുവ, അങ്ങയുടെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. മലയാളത്തിലെ വരികൾ പറയാം, എന്നിലോടും നീ ശ്വാസം, വിട്ടൻ കൺമങ്ങ നേരം, സ്വർലോകഭാഗ്യം ചേർന്ന് നിന്നെ ഞാൻ കാണുമ്പോഴും, ഐ വിൽ സേ പിളർന്നൊരു പാറേ നിന്നിൽ ഞാൻ മറയട്ടെ. കർത്താവിന് മുമ്പിൽ ഈ രാത്രി സമർപ്പിക്കുക. ഒരുപക്ഷെ ദൈവത്തിനെ അറിഞ്ഞിട്ട് പിന്മാറിപ്പോയവരിവിടെ ഇരിപ്പുണ്ടാവും. ഞാൻ അറിഞ്ഞു ദൈവത്തെ, ഞാനിപ്പോൾ വളരെ ദൂരെയാണ്, ആത്മീയ ഭാഷയിൽ ഡ്രൈ ആണ്, വേദപുസ്തകം ബോറിങ്ങാണ്, പാട്ടുകൾ അരോചകമാണ്. നിനക്ക് ഈ രാത്രി ഒരു പ്രത്യാശയുണ്ട്, കമ്മി ഇയർ ദ ക്രോസ്. സങ്കീർത്തനക്കാരൻ ഇങ്ങനെയാണ് അവരെക്കുറിച്ച് പറഞ്ഞത്, നിന്റെ യൗവനം പൂർത്തീകരിക്കാമോ, നിന്റെ യൗവനം കഴുകനെ പോലെ പുതുകി വരത്തക്കവണ്ണം അവൻ നിന്റെ വായ്ക്ക് നന്മ കൊണ്ട് തൃപ്തി വരുത്തുന്നു. ചില സമയങ്ങൾ കൂടി ഞാൻ എടുക്കുക. കർത്താവിനെ ഇതുവരെ അറിയാത്തവർ ക്രൂശിന് മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുമ്പോൾ തന്നെ ദൈവസ്നേഹത്തിൽ നിന്ന് ദൂരെ പോയവരോട് സങ്കീർത്തനങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. നിന്റെ യൗവനം മരടിച്ചു പോകാനുള്ളതല്ല, കരിഞ്ഞിരിക്കാനുള്ളതല്ല, കഴുകനെ പോലെ കർത്താവ് ആഗ്രഹിക്കുന്ന കഴുകനെ പോലെ പറക്കണം. ഇനി വളരെ ശ്രദ്ധിക്കുക, ആ വാക്യത്തിന്റെ അർത്ഥം എന്താണെന്നറിയോ? രാജൻ പിള്ള, എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല, എഴുതിയ മനോഹരമായ പുസ്തകത്തിൽ അദ്ദേഹം അത് വർണ്ണിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് ഞാൻ കോട്ട് ചെയ്ത് പറയുകയാണ്, നാളുകൾ കഴിയുമ്പോൾ കഴുകന് തന്റെ തൂവലുകൾ കൊഴിയുന്നതായിട്ട് അനുഭവപ്പെടുന്നു, ചുണ്ടിന്റെ മൂർച്ച പോയി, നഖത്തിന് പഴയ ഔഷധിയില്ല. അതിലും കഴുകന്റെ വിഷമം എന്നാണെന്നറിയോ? കണ്ണുകളുടെ ഷാർപ്നെസ് പോയി, കണ്ണിന്റെ കാഴ്ച മങ്ങിപ്പോയി. രാജൻപിള്ള എന്ന ദൈവവചനം എഴുതിയിരിക്കുക. ഇറ്റ്സ് എ റിയാലിറ്റി കേട്ടോ, ഇറ്റ്സ് എ ട്രൂത്ത്. ആ കഴുകന് എന്ത് ചെയ്യുന്നറിയോ, ആ കഴുകനൊരു പറന്നു പോയൊരു പാറയുടെ മുകളിൽ കഴുകൻ അവിടെ തന്നെ ഇരിക്കും. അവൻ തൻ്റെ കാലുകൾ ആ പാറയിൽ ഉറപ്പിച്ചു വെക്കും. എന്നിട്ട് ശ്രദ്ധിക്കുക, സൂര്യനെ തന്നെ നോക്കിയിരിക്കും. സൂര്യനെ തന്നെ ഇമവെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കും. കൊടുങ്കാറ്റടിച്ചാലും അവിടെ നിന്ന് മാറത്തില്ല, വൻമഴ പെയ്താലും മാറത്തില്ല. കഴുകം പാറയിലെ ഇരിപ്പ് തന്നെ ഇരിക്കുക. അങ്ങോട്ടാ നോക്കുന്നേ, സൂര്യനെ തന്നെ നോക്കിയിരിക്കുമ്പോൾ സംഭവിക്കുന്ന കാര്യം പറയാം. എനിക്ക് വളരെ ആശ്ചര്യമായിട്ട് തോന്നുന്നത്, ബയോളജിക്കലി നോക്കിയിരിക്കുമ്പോൾ ഇതിൻ്റെ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുക. ശ്രദ്ധിക്കുക, കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുക. സൂര്യനെ തന്നെ ഒന്നു രണ്ടും ദിവസമല്ല, നാളുകൾ നോക്കിയിരിക്കുമ്പോൾ ഈ കഴുകന് തൻ്റെ ചിറകുകൾ പുതിയതായതുപോലെ പുതിയ ചിറകുകൾ മുളച്ചു വരിക. കഴുകൻ്റെ കാലിൻ്റെ നഖമൊക്കെ അങ്ങോട്ട് നല്ല സ്ട്രോങ് ആവുക. അതിനേക്കാൾ ഉപരി കാഴ്ച ഭയങ്കര ഷാർപ്പാണ്. എത്ര ഉയരത്തിൽ നോക്കിയാലും ഭൂമിയിലെ ചെറിയ കാര്യങ്ങൾ പോലും കാണാൻ തക്കവണ്ണം കണ്ണിൻ്റെ ഷാർപ്നെസ് റീസ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ കഴുകൻ അവിടെ നിന്ന് പറന്നു വരും. പറന്ന് 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 ഉയരങ്ങളിലേക്ക് പറക്കും. വീണ്ടും അടുത്ത യാത്ര ആരംഭിക്കുക. നിന്റെ യൗവനം ഇതുപോലെ പുതുക വരണമെന്നാണ് കർത്താവ് ആഗ്രഹിക്കുന്നത്. പറയാം, നീതിസൂര്യനായ കർത്താവിനെ തന്നെ ഇമവെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുക. ഹല്ലേലൂയ്യ! നീതിസൂര്യനായ ക്രിസ്തുവിനെ തന്നെ ഇമവെട്ടാതെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നിന്റെ കണ്ണുകൾ ആദ്യം കണ്ട കർത്താവിൻ്റെ ഗ്ലോറി നീ വീണ്ടും കാണാൻ തുടങ്ങും. ഉയരത്തിലേക്ക് പറക്കുവാൻ തക്കവണ്ണം, ഉയരത്തിലേക്ക് പറക്കുവാൻ തക്കവണ്ണം നിന്റെ ചിറകൾക്കൊരു ശക്തി ലഭിക്കും. വൻകാര്യങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം നിന്റെ നഖത്തെ അവൻ ശക്തിപ്പെടുത്തും. എക്സ്പ്ലനേഷന് മുതിരുന്നില്ല, ഞാൻ എൻ്റെ വാക്കുകളെ ഇവിടെ അവസാനിപ്പിക്കുക. പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരെ ശ്രദ്ധിക്കുക. രോഗമായിക്കോട്ടെ, ക്രൈസിസ്, ഒത്തിരി യൗവനക്കാർ പറയുന്നത് സഹോദര എൻ്റെ ഫ്യൂച്ചർ ഓർക്കുമ്പോൾ എനിക്ക് പേടി, ഐ എം ഇൻ എ ക്രൈസിസ്, എനിക്കൊരു പ്രതിസന്ധി ഞാൻ പെട്ടിരിക്കുക. ഈസ് ദേർ എനി ഹോപ്പ്? എനിക്ക് ബൈബിൾ ഒത്തിരി ഇഷ്ടമുള്ള ചെറുപ്പക്കാരനുണ്ട്, വളരെ വർഷങ്ങളായി അവൻ്റെ ക്രൈസിസ് ഉണ്ടായി. അവനെ അവൻ്റെ പേര് സ്തേഫാനോസ് എന്ന, സ്റ്റീഫൻ എന്ന് ഇംഗ്ലീഷ് പറയും. അവനെ ആളുകൾ ഗോസ്പെല് പറഞ്ഞതിൻ്റെ പേരിൽ എറിഞ്ഞു കൊല്ലാൻ പോകുമ്പോൾ വേണേ ഒത്തിരി കാര്യങ്ങൾ അവന് ചെയ്യാം. ക്രൈസിസ് അവർ ഭയങ്കര ക്രൈസിസ് ആണ്. അവൻ ജീവൻ മരണ പോരാട്ടത്തിലായിരിക്കുന്ന സമയത്ത് ബൈബിൾ എഴുതി വെക്കുന്ന എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഹി ഗേസ്ഡ് ഇൻറ്റൻ്റലി ടു ഹെവൻ. അവൻ ആ ക്രൈസിസിൻ്റെ സമയത്ത് അവൻ മോളോട് തന്നെ നോക്കി രണ്ട് കാര്യങ്ങൾ അവൻ കണ്ടു. He saw the glory of the Lord. അവൻ കർത്താവിൻ്റെ തേജസ് കണ്ടു. രണ്ടാമതായി യേശു കർത്താവ് നിൽക്കുന്നതും അവൻ കണ്ടു. നിങ്ങളുടെ പ്രസന്ധി ഏതുമായിരിക്കാം കൂട്ടുകാരാ, വരുന്ന പ്രാർത്ഥനാ സമയത്ത് സ്വർഗത്തിലേക്ക് തന്നെ നോക്കുക. യു വിൽ സീ ഗോഡ്സ് ഗ്ലോറി ആൻഡ് ജീസസ് ക്രൈസ്റ്റ്. പ്രശസ്ത പ്രസംഗീനായ സ്പർജൻ ഒരിക്കലും മീറ്റിംഗിൽ പോയപ്പോൾ അന്ന് ആ ചർച്ചിലെ പ്രസംഗം വന്നില്ല, മഞ്ഞുവീഴ്ച കാരണം അന്ന് വന്നില്ല. പുള്ളി കർത്താവിനെ അറിയാത്ത ഒരാൾ പുറകിൽ പോയി പള്ളിയുടെ പുറകിലിരുന്നു, എഴുന്നേറ്റ് വന്നാൽ പ്രസംഗിക്കാനും അറിയത്തില്ല. പുള്ളി വന്നിട്ട് ഒരച്ചായൻ എഴുന്നേറ്റ്, ഏതോ ഒരു അച്ചായൻ എഴുന്നേറ്റ് എന്നിട്ട് പറഞ്ഞു, ലുക്ക് അണ്ടർ മീ ആൻഡ് ബി സേവ്ഡ് ഓൾ ദ എൻഡ്സ് ഓഫ് ദി എർത്ത്. പുള്ളിക്ക് ഇതിന്റെ എക്സ്പ്ലനേഷൻ ഒന്നും അറിയത്തില്ല, കഥയൊന്നും പറയാം. പുള്ളി പിന്നെയും പറയാം, കുറച്ച് എന്നാണ്ട് പറഞ്ഞു, പുള്ളി പറഞ്ഞു, ലുക്ക് കണ്ടു, ലുക്ക് 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 എന്ന് വിട്ടു പത്രാജൻ പറഞ്ഞു. പറഞ്ഞു പറഞ്ഞു, ഇയാൾ ഈ ലുക്ക് ലുക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ജസ്റ്റ് കർത്താവ് മോളോട്ട് നോക്കി ഞാൻ രക്ഷ പ്രാപിച്ചു. കർത്താവിനെ നോക്കുക, ലുക്ക് കണ്ടു ജീസസ്, ദെൻ അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ ആ കഴുകനെ പോലെ ഫിക്സ് യുവർ ഐസ് ഓൺ ജീസസ് ക്രൈസ്റ്റ് ദി ഓതർ ആൻഡ് ദ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. ഈ ക്യാമ്പിൽ നിങ്ങൾക്ക് മറ്റൊന്നും മനസ്സിലായില്ലെങ്കിലും ഈ ക്രൂശിന്റെ വചനം രാവിലെ മുതൽ പറഞ്ഞതിന്റെ തുടർച്ചയായിട്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ രാവിലെ പല കാര്യങ്ങൾ കേട്ടു, കർത്താവിന്റെ പർപ്പസ് മടങ്ങി വരിക. ഈ സുവർണാവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇപ്പോഴും നിങ്ങൾ പറയുന്ന റീസൺ ഞാൻ പറയാം, ഞാൻ പറഞ്ഞ റീസൺ തന്നെ, എനിക്കൊന്നും അറിയത്തില്ല. ഞാൻ പറഞ്ഞ റീസണാ, ഒന്നും അറിയത്തില്ല, ഞാൻ പോയിട്ടില്ല. ഞാൻ നിങ്ങൾ പറയുന്ന പോലെ പ്രാർത്ഥിക്കാനൊന്നും എനിക്കറിയത്തില്ല. ഒരു സംഭവത്തോടെ പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഫിലിപ്പിയാൻസ് എഴുതിയ റീച്ചിങ് ഫോർ ദ ഇൻവിസിബിൾ ഗോഡ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ദൈവത്തെ എങ്ങനെ കാണും, ദൈവത്തെ എങ്ങനെ അറിയുമെന്നൊക്കെ അദ്ദേഹം പറയാൻ ശ്രമിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനും കുടുംബത്തിനും മക്കളില്ല. അദ്ദേഹം ബുദ്ധിമാന്യമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ചിൽഡ്രൻ ഹോം നടത്തുന്നുണ്ട്, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യ പ്രധാനമായിട്ട്. അവിടെ ബെറ്റ്സി എന്ന് പറഞ്ഞൊരു മോള് കടന്നു വന്നു. ഇവിടെ ബെറ്റ്സി എന്ന് പറഞ്ഞാൽ ആരും ഇല്ലല്ലോ അല്ലേ, 14 or 15 വയസ്സുള്ള ബെറ്റ്സി. അവളുടെ അസുഖം എന്തായിരുന്നു അറിയാമോ? അൽഷമേസ് ഡിസീസ്. അൽഷമേസ് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? എന്താ, എല്ലാം മറന്നുപോകും. ആ നിങ്ങൾ പുറകെ ഇരുന്ന ടീമെല്ലാം നഴ്സിംഗ് കോളേജിൽ നിന്ന് വന്നവർ, അൽഷമേസ് മീൻസ് എല്ലാം മറന്നുപോകും. അപ്പം ഇവളെ ട്രെയിൻ ചെയ്യുന്നൊരു സംഭവമാണ് അവസാനം എഴുതിയിരിക്കുന്നത്. അവരോട് ചോദിക്കും, അവരുടെ ട്രെയിനിങ് കൊടുക്കുക ഇവളുടെ ഈ ഓർമ്മ റീഗെയിൻ ചെയ്യാൻ വേണ്ടി. ബെറ്റ്സിയോട് ചോദിക്കും, ബെറ്റ്സി, ബെറ്റ്സി എന്ന് വിളിക്കത്തില്ല, നമ്മുടെ പേരെന്താ? അങ്കിൾ ഞാൻ മറന്നുപോയി. നല്ല സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന കുഞ്ഞാ, പെട്ടെന്ന് ഓർമ്മശക്തി പോയതാണ്. രണ്ടാമത് ചോദിച്ചു, പപ്പയുടെ പേരെന്നാ? ആയിട്ടാണ്. പിന്നെയും ഇവർ ചോദിക്കും, മോളി 10-14 എന്തെങ്കിലും ഓർക്കുന്നുണ്ടോ? എനിത്തിങ് യുവർ നെയിം ഓർ സ്കൂൾ ഓർ യുവർ ഡാഡീസ് നെയിം ഓർ മദേഴ്സ് നെയിം ഫ്രണ്ട്സ് നെയിം അവിടെ. ഓ ഇല്ല അങ്കിൾ, എനിക്കൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. എന്നിട്ട് അവൾ പെട്ടെന്ന് പറയേ, അങ്കിൾ എനിക്കൊരു പാട്ട് മാത്രമേ ഓർമ്മയുള്ളൂ, സൺഡേ സ്കൂളിൽ പഠിച്ചൊരു പാട്ട് മാത്രം. ആ നീ പാടാവോ? അവർക്ക് ഭയങ്കര സന്തോഷം, നീ പാടാവോ? അവിടെ പാടിയ പാട്ടിതാണ്, ഓൺ എ ഫാർ അവേ ഹിൽ സ്റ്റുഡ് ആൻ ഓൾഡ് റെബൽ ക്രോസ് ദ സിംബൽ ഓഫ് സഫറിങ് ആൻഡ് ഷെയിം. മലയാളത്തിൽ, ദൂരെ ഒരു മലമുകളിൽ ഒരു പഴയ മരക്കുരിശ്, നിന്ദയുടെയും പരിഹാസത്തിൻ്റെയും ചിഹ്നം. ഞാൻ ആ ക്രൂശിനെ, ഞാൻ ആ ക്രൂശിലെ കർത്താവിനെ ഞാൻ അസലക്ഷണം ചെയ്യുന്നു. ഇത് പറഞ്ഞിട്ടുള്ളം കരയുക, ദൈവസ്നേഹത്തിലും കരയുക. കുറച്ച് കഴിയുമ്പോൾ എല്ലാം മറന്നു. പിന്നെ അടുത്ത് ചോദിക്കും, ബ്രിച്ചി നീ എനിക്ക് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? എനിത്തിങ് റിമെമ്പർ? ഇല്ലെങ്കിൽ ഞാനൊന്നും ഓർക്കുന്നില്ല. പിന്നെയും കുറച്ച് കഴിയുമ്പോൾ അവൾ പറയും, അങ്കിൾ ഐ നോ ഓൺലി വൺ തിങ് ദാറ്റ് സ്മോൾ സോങ് ഓൺ എ ഫാർ അവേ ഹിൽ സ്റ്റുഡ് ആൻ ഓൾഡ് റെബൽ ക്രോസ് ദ സിംബൽ ഓഫ് സഫറിങ് ആൻഡ് ഷെയിം. അപ്പോൾ എങ്ങനെയാണ് അവസാനിപ്പിക്കുന്നത്? ബ്രിച്ചി നോ ഓൺലി വൺ തിങ് ദ ക്രോസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്. ബുക്ക് അവസാനിക്കുന്ന ഇങ്ങനെയാണ്, ആൻഡ് ദാറ്റ് ഇസ് ഇനഫ്. ഒരു ദിവസം വരുന്നുണ്ട്, അവളെന്നെല്ലാം അറിയും, എല്ലാം അവൾ തിരിച്ചറിയും. വെൻ ഷി മീറ്റ് ഹർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. പ്രിയസഹോദരങ്ങളെ, ആ കണ്ടക്കാര സഹോദരങ്ങളോട് ചേർന്ന് നമുക്കും പറയാം, സിലുവേ നെന്ന ധജ മുന്തെ നട ജവാന എന്തിനാട് തരൂ യേശുവേ നന്ന പണ്ടേ. തുടർന്ന് സഹോദരന്മാരെ പ്രാർത്ഥനയും നിങ്ങളെ സഹായിക്കും. ആരുടെ മുഖത്ത് നോക്കരുത്, നിങ്ങളുടെ കൂട്ടുകാരുടെ മുഖത്തേക്ക്. അവരെന്ത് വിചാരിക്കുന്നു? Look unto Jesus Christ, the author and the finisher of our faith. ഒന്നും അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം, ഇങ്ങനെ മാത്രം വിളിക്കുക, യേശുവേ യേശുവേ ജീസസ് ജീസസ്. Those who calls upon the name of the Lord shall be saved. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈ രാത്രി നിങ്ങളുടെ കൂടെ ആയിരിക്കാൻ കർത്താവ് തന്ന ഈ വലിയ സ്നേഹത്തിനായിട്ട് സ്തോത്രം. കർത്താവ് നിങ്ങളെ ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. കർത്താവിന് ഉയർത്തപ്പെട്ടാൽ ഞാൻ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. നമ്മുടെ കണ്ണുകളടയ്ക്കാം. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ഞാൻ നിങ്ങൾക്കായി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വ്യക്തമായ ചുവടുകളോടെ, ഇടറാത്ത പാദങ്ങളോടെ, സ്നേഹത്തിൻ്റെ പിൻവിളിയുമായി കർത്താവായ യേശു ഇവിടെ ആയിരിക്കുന്ന ഓരോരുത്തരെയും തേടി വന്നതിനായിട്ട് ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിൽ ആ സ്നേഹത്തിൻ്റെ ഇടറാത്ത കാൽവെപ്പോഴുള്ള കർത്താവെ, അവിടുന്ന് ചില ഹൃദയങ്ങളെയെങ്കിലും ഇന്ന് രാത്രി അങ്ങയുടെ സ്നേഹത്താൽ കീഴടക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതിനായിട്ട് സ്തോത്രം. 2000 വർഷങ്ങൾക്ക് മുമ്പ് യേശു കർത്താവിൻ്റെ നെഞ്ചിൽ നിന്നും തലയിൽ നിന്നും കൈകളിൽ നിന്നും വീണ തുള്ളിത്തുള്ളിയായി വീണ രക്തത്താൽ ഇന്ന് രാത്രി അനേക ഹൃദയങ്ങൾ കഴുകപ്പെടുന്നതിനായി സ്തോത്രം. തീരുമാനങ്ങളെടുത്ത സഹോദര, നീ ആ ട്രാക്കിൽ നിന്ന് മാറിപ്പോയോ? പറന്നു പൊങ്ങുക. ക്രിസ്തുവാകുന്ന പാറയിൽ ഉറച്ചിരുന്നു കൊണ്ട് Look at the Son of Righteousness. നീതിസൂര്യനായ കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് തന്നെ നീ നോക്കുക. You will regain the strength. You will regain the power. You will regain the love of Christ. ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുക. കണ്ണുനീർ തുള്ളികൾ ഇറ്റിറ്റ് വീഴട്ടെ. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ നിന്റെ സ്നേഹത്താൽ ഈ രാത്രി എന്നെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എനിക്ക് രാത്രി ഒന്നും അറിയില്ല കർത്താവേ. ഞാൻ ഇന്ന് രാത്രിയിൽ ഞാനും എൻ്റെ കർത്താവും എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു. അവൻ മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു ഇന്നും ജീവിക്കുന്ന കർത്താവായിട്ട് നമ്മുടെ മധ്യത്തിലുണ്ട്. ഹല്ലേലൂയ ജീസസ്. വെൽക്കം ഫോർവേഡ് ആൻഡ് ഹെൽപ്പ് യു ഇൻ പ്രയർ. എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കട്ടെ. ഇന്ന് രാത്രി ദൈവം നമ്മെ തേടി വരുന്ന രാത്രിയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ ജീസസ്. ഹൃദയപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ.
മലയാളത്തിലെ ഭക്തനായ ഒരു പാട്ടുകാരനെ പ്രകാരം എഴുതി, പാപത്തിൻ്റെ ഓളങ്ങൾ സാധുവെ തള്ളുമ്പോൾ ക്രൂശിന്മേൽ കാണുന്ന സ്നേഹത്തെ ഓർക്കും ഞാൻ. പാപത്തിൻ്റെ ഓളങ്ങൾ ഈ സാധുവിനെ തള്ളുമ്പോൾ The waves of sin, when it is pulling me, when it is pushing me, I will remember the cross of my Lord. Snehitha, paapathinte olangal ninne thallunnundo? Oru thira adikkunna pole, kadal theerathekku thira adikkunna pole, പാപത്തിന്റെ തിരകൾ നിന്റെ നേരെ ഓരോ ദിവസവും ഓരോ നിമിഷവും അടിക്കുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ ലുക്ക് അൺ ടു ദ ക്രോസ്. യേശുവിന്റെ ക്രൂശിലേക്ക് നോക്കുക. പാപത്തിന് പരിഹാരമായിട്ട് കാൽവരി മരക്കുരിശിൽ യാഗമായി തീർന്ന യേശുവിനെ നോക്കുക. അവന്റെ തലയിലെ മുൾക്കിരീടം നീ കണ്ടോ? അത് നിന്റെ പാപം അവന്റെ തലയിൽ ആ മുൾക്കിരീടം വയ്ക്കുവാനായിട്ടുള്ള കാരണം. അവന്റെ മുഖത്തേക്ക് നീ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. താടിരോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ട് രക്തം ധാരധാരയായി ഒഴുകുന്ന മുഖം നീ കണ്ടോ? നിന്റെ പാപത്ത് നിമിത്തമാ അവന്റെ മുഖത്തൂടെ രക്തം ധാരധാരയായിട്ട് ഒഴുകുന്നത്. യേശുവിന്റെ കൈകളിലേക്ക് നീ നോക്കിക്കേ. ആണിപ്പഴുതും നീ കണ്ടോ, രണ്ട് കരങ്ങളിലും അനക്കുവാൻ കഴിയാത്ത വിധം അവന്റെ കരങ്ങൾ മരത്തടിയോട് ചേർത്ത് ആണിയടിച്ച് വെച്ചിരിക്കുന്നത് നീ കണ്ടോ. അവന്റെ കാലുകൾ രണ്ടും ചേർത്ത് വെച്ച് ആണികളാൽ തറയ്ക്കപ്പെട്ടത് നീ കണ്ടോ. അവനെ നീ നടുത്തു നോക്ക്, അവന്റെ വിലാപ്പുറം കുന്തം കൊണ്ട് കുത്തിത്തുളക്കപ്പെട്ടിരിക്കുക, അവിടെ നിന്ന് രക്തവും വെള്ളവും ഒഴുകുന്നുണ്ട്. എന്താണെന്നറിയാമോ, നിന്റെ പാപം ചുമന്നപ്പോൾ ഉണ്ടായ ശിക്ഷയാ അവൻ ഏറ്റെടുത്തിരിക്കുന്നത്. യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്, അടുത്തു നോക്ക്. Look unto Jesus on the cross. Can you see the wounds on his hands and legs? Can you see his nail pierced the hand? അവന്റെ ക്രൂശ് നീ കണ്ടോ? അവനൊന്നും മിണ്ടിയില്ല. രോമം കത്തിരിക്കുന്നവരുടെ മുന്നിൽ മിണ്ടാതിരിക്കുന്ന ചെമ്മരിയാടിനെ പോലെ, കൊല്ലുവാൻ കൊണ്ടുപോകുന്നവരുടെ മുന്നിൽ മിണ്ടാതിരിക്കുന്ന കുഞ്ഞാടിനെ പോലെ അവൻ വായ തുറക്കാതെ ഇരുന്ന് ഒന്നും മിണ്ടിയില്ലെന്ന. എന്തിനാണെന്നറിയാം അവൻ മിണ്ടാഞ്ഞത്? അവന് പറയുവാൻ ആയിരം കാരണമുണ്ട്. ഞാൻ പാപം ചെയ്തിട്ടില്ലെന്ന് അവൻ വിളിച്ചു പറയണമെന്നുണ്ട്. പക്ഷെ അവനൊന്നും മിണ്ടിയില്ല. കാരണം എന്റെ പാപങ്ങൾ നിന്റെ പാപങ്ങൾ ഏറ്റെടുത്തപ്പോഴുള്ള ശിക്ഷയെ അവൻ വഹിക്കുന്നേ. യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്, യേശുവിനെ ശ്രദ്ധിച്ചു നോക്ക്. പാപം ചെയ്യാത്ത ദൈവത്തിന്റെ കുഞ്ഞാണ്. ഒരു പാപവും ചെയ്യാത്തവനാ കുരിശിൽ കിടക്കുന്നത്, ഒരു തെറ്റ് ചെയ്യാത്തവനാ കുരിശിൽ കിടക്കുന്നത്. പക്ഷേ അവനൊരു ഭാവിയെ പോലെ കിടക്കുകയാ. പാപം ചെയ്തവർക്കുള്ള ശിക്ഷയാ കുരിശു മരണം, എന്നാൽ ഒരു ഭാവിയെ പോലെ ക്രൂശിലെ നീച മരണം അവൻ വഹിച്ചെന്നാണെന്നറിയാമോ? സ്നേഹിത, നിന്റെ പാപം അവനെ കുരിശിൽ തകർത്ത് കളഞ്ഞത്. അവന്റെ പുറത്തേക്ക് നീ നോക്ക്, ഉഴവ് ചാല് പോലെ കണ്ടത്തിന്റെ വരമ്പ് കീറിയിരിക്കുന്ന പോലെ, ഒരു കണ്ടത്തിൽ പ്രകാരം പാടുകളുള്ളത് പോലെ അവന്റെ പുറം ഉഴവ് ചാല് പോലെ കീറപ്പെട്ടു 39 അടികൾ. എന്തിനാണെന്നറിയാമോ? നിന്റെ പാപനിമിത്തമാ. ശ്രദ്ധിച്ചു നോക്ക് യേശുവിനെ, അടുത്തു ചെന്നു നോക്ക്. ഒത്തിരി പേര് ദൂരെ നോക്കി, അവർക്ക് മനസ്സിലായില്ല. അടുത്തു ചെന്നു നോക്ക്. Look unto Jesus. Watch closely. Then you can see the nail pierced the hand. The nail pierced the legs. There is a wound in his nearby the side. Nearby his heart on the side. And there is a crown on his head. ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇതാ ഇതാ ഒരു മനുഷ്യൻ, ഇതാണു ദേവകുമാരൻ. ഇതാ ഇതാ ഒരു മനുഷ്യൻ, ഇതാണു ദേവകുമാരൻ. മുറിവുകളാണ് സകലം, മുൾമുടിയാണ് ശിരസിൽ. മുറിവുകളാണ് സകലം, മുൾമുടിയാണ് ശിരസിൽ. ഇതാ ഇതാ ഒരു മനുഷ്യൻ, ഇതാണു ദേവകുമാരൻ. ഇതാ ഇതാ ഒരു മനുഷ്യന്, ഇതാണു ദേവകുമാരൻ. യേശുവിന്റെ നിലവിളി നമുക്ക് കേൾക്കാം. ഏലി ഏലി ലമാ ശബക്താനി, അർത്ഥം എന്റെ ദൈവമേ എന്റെ ദൈവമേ നീ എന്നെ കൈവിട്ടു തന്നത്. പിതാവ് അവനെ കൈവിട്ടു, സ്വന്തം പുത്രനെ പിതാവ് കാൽവരി കുരിശിൽ കൈവിട്ടു. എന്തിനാണെന്നറിയാമോ? എന്റെയും നിന്റെയും പാപം കുരിശിൽ ഏറ്റെടുത്തപ്പോൾ പിതാവ് പോലും അവനെ കൈവിട്ടു. സകലത്തിന്റെയും ഉടയവനായവൻ പാപമായി തീർന്നു. പാപമില്ലാത്തവൻ, പരിശുദ്ധൻ, നിർദോഷൻ, നിഷ്കളങ്കൻ, ഇതാ പാപമായി കിടക്കുകയാണ്. ഇതാ ശാപം, ശാപമായി തീരുകയാണ്. ആയിഷ നോക്കിയിട്ട് പറയാം, യേശുവേ അങ്ങല്ല പാപം ചെയ്തത്, ഞാനാ പാപം ചെയ്തത്. അങ്ങേക്കല്ല ശിക്ഷ കിട്ടേണ്ടത്, എനിക്കാ ശിക്ഷ കിട്ടേണ്ടത്. അങ്ങല്ല അടിയേൽക്കേണ്ടത്, ഞാനാ അടിയേൽക്കേണ്ടത്. കാരണം എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ പാപത്തിലാ ജീവിച്ചേ. പാപത്തെ പച്ചവെള്ളം പോലെ കുടിച്ചത് ഞാനാ. യേശുവേ എന്നോട് ക്ഷമിക്കണേ. ജീസസ് ഫോർഗിവ് മീ ലോർഡ്. എന്നോട് ക്ഷമിക്കണേ, എന്നോട് ക്ഷമിക്കണേ. കർത്താവ് പറയുക, യേശുവിലേക്ക് നോക്കി, യേശുവിനെ വിശ്വസിക്കുന്ന ഒരുവനെ നോക്കിയിട്ട് പിതാവ് പറയുക, ഞാൻ കാർബൂലിനെ പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെ പോലെ നിന്റെ പാപങ്ങളെയും ഞാൻ മായ്ച്ചു കളയുന്നു. കർത്താവ് പറയണ, വരുവീൻ നമുക്ക് തമ്മിൽ വാദിക്കാം. നിന്റെ പാപം കടിച്ചുവപ്പായിരുന്നാലും ഞാനതിനെ ഹിമം പോലെ വെളുപ്പിക്കും. രക്താംബരം പോലെ ആയിരുന്നാലും ഞാൻ അതിനെ പഞ്ഞു പോലെയാക്കും. ദൈവം പറയാ, വരുവീൻ, let us reconcile. നീ വാ എന്റെ അടുത്തേക്ക്, വാ ക്രൂശിന്റെ അടുത്തേക്ക് വാ. let us reconcile, നമുക്കൊന്ന് സെറ്റിൽ ചെയ്യാം അക്കൗണ്ട്. നിന്റെ പാപങ്ങൾ എത്ര കടിച്ചുവപ്പായിരുന്നാലും, എത്ര വലിയ പാപങ്ങളായിരുന്നാലും, ഞാനതിനെ ഹിമം പോലെ മഞ്ഞു പോലെ വെളുപ്പിക്കും. രക്തം പുരണ്ട തുണി പോലെ ആയിരുന്നാലും ഞാനതിനെ പഞ്ഞു പോലെ, ഞാനതിനെ പഞ്ഞു പോലെ നിർമ്മലമാക്കും. വരാൻ മനസ്സുണ്ടോ ക്രൂശിന്റെ അടുക്കിലേക്ക്, യേശുവിന്റെ അടുത്തേക്ക് വരാൻ മനസ്സുണ്ടോ? കർത്താവിനോടൊന്ന് പറയാൻ പറ്റുമോ, എന്റെ പാപത്തിന് വേണ്ടി മരിച്ച യേശുവേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. അതുകൊണ്ട് പാട്ടുകാരൻ പറയാണ്, ധ്യാനപീഠം അതിൽ കയറി ഉള്ളിലെ കണ്ണുകൾ കൊണ്ട് നീ കാണുക, ഉള്ളിലെ കണ്ണു തുറന്നത് കാണുക. ഇതാ സകലത്തിന്റെയും ഉടയവൻ പാപമായി യാഗമായി തകർക്കുന്നു കിടക്കിയ ക്രൂശില് അവനെ നോക്കി പറയാൻ, കർത്താവേ ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. സ്വരങ്ങളെ, നിങ്ങൾ ആഗ്രഹിക്കുന്നു വിശ്വസിക്കാനായിട്ട്? ഇതുവരെ അങ്ങനെ ഒരു തീരുമാനമെടുക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും, എന്നാൽ ഇപ്പോൾ എനിക്ക് വേണ്ടി മരിച്ച എൻ്റെ യേശുവിൽ ഞാൻ വിശ്വസിക്കുന്നു എന്ന് ദൃഢമായ തീരുമാനമുള്ള സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കവരുടെ വലത് കരമുയർത്താം. നിങ്ങളുടെ പിന്നാലെ വേട്ടപ്പെട്ടിയെ പോലെ വരുന്ന സ്നേഹത്തിൻ്റെ ഭാജനമായ യേശു ഇന്ന് ഈ സന്ധ്യയിൽ ഇവിടെയുണ്ട്, നിന്റെ തൊട്ടടുത്തുണ്ട്. ആ യേശു ഇന്ന് സന്ധ്യ തന്നെ വിളിക്കുക. ഇതുവരെയും നീ ഒരു തീരുമാനം അങ്ങനെ എടുത്തിട്ടില്ലെങ്കിൽ ഇന്ന് തീരുമാനം നിനക്ക് എടുക്കാനുള്ള സമയമാണ്. എനിക്ക് വേണ്ടി മരിച്ച് എന്നെ സ്നേഹിക്കുന്ന യേശുവിനായി ഞാൻ ജീവിക്കുമെന്ന് നിനക്ക് ദൃഢമായ തീരുമാനമുണ്ടെങ്കിൽ നിന്റെ വലതുകരം ഉയർത്താം. ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. താങ്ക് യു ജീസസ്. പരിശുദ്ധ പിതാവേ, ഈ പ്രിയപ്പെട്ട മക്കൾ ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പാപത്തിൻ്റെ ഭാരം ചുമന്ന് തളർന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ, അവിടുന്ന് അവരുടെ പാപങ്ങളെല്ലാം കഴുകുന്നോർത്തി അനങ്ങെ സ്തുതിക്കുന്നു. കർത്താവേ, അവരുടെ കഴിഞ്ഞകാല പാപങ്ങൾ മുഴുവൻ കഴുകി മാറ്റി അവരെ ശുദ്ധമാക്കി ഒരു പുതിയ വ്യക്തിയാക്കി അവരെ മാറ്റുന്നതുകൊണ്ട് ഞാനങ്ങെ സ്തുതിക്കുന്നു. കർത്താവേ, അവിടുത്തേക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന അത്ഭുതം അവിടുന്ന് ചെയ്യുന്നതുകൊണ്ട് ഞാനങ്ങെ സ്തുതിക്കുന്നു. കർത്താവേ, കരങ്ങൾ ഉയർത്തിയിരിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഇവിടെ ഇരിക്കുന്ന ഓരോ മക്കൾക്കുമായി സ്തോത്രം. കർത്താവ്, ഒരു പുതിയ ജീവിതം, ഒരു പുതിയ തുടക്കം തുടങ്ങുവാനായിട്ട്, ഒരു പുതിയ അധ്യായം ആരംഭിക്കുവാനായിട്ട് ഓരോ മക്കളെ ഇവിടുന്ന് സഹായിക്കണമേ. കർത്താവേ, അവിടുന്ന് പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ സ്വർഗീയ പിതാവേ, ഒരുമിച്ച് നിൽക്കാം. രണ്ടുപേര് പാട്ട് പാടിയിട്ട് നമ്മുടെ മീറ്റിംഗ് അവസാനിക്കുകയാണ്.
ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹാത്യാഗത്തെ. പകരം എന്തു നൽകും ഞാനിനി, ഹൃദയം പൂർണമായി നൽകുന്നു നാഥനെ. പകരം
കർത്താവിന് സ്തോത്രം ചെയ്യാം. എന്റെ പാപങ്ങൾ ക്ഷമിച്ച് എന്നെ കഴുകി എന്നെ പുതിയ വ്യക്തിയാക്കി എന്റെ കർത്താവിന് സന്തോഷത്തോട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഉദയമസ്തമയത്തോട് അകന്നിരിക്കുന്ന പോലെ എന്റെ ലംഘനങ്ങളെ എന്നോട് അകറ്റിയ കർത്താവെ, ഞാൻ എങ്ങനെ സ്തുതിക്കുന്നു. എന്റെ പാപങ്ങളെ ക്ഷമിച്ച കർത്താവെ, എന്നെ പുതിയ വ്യക്തിയാക്കിയ കർത്താവെ, ഞാൻ എങ്ങനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
കർത്താവെ, ഞങ്ങളോട് സംസാരിച്ചതിനായി സ്തോത്രം. വീണ്ടും ക്രൂശിന് അടുത്ത് കാണുവാനായിട്ട് ഞങ്ങൾക്ക് അവിടുന്ന് കൃപ തന്നതിനായി ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. ആ ക്രൂശിന്റെ മറവിൽ എപ്പോഴും മറഞ്ഞിരിക്കുവാനായിട്ട്, കർത്താവിനോട് പറ്റിയിരിക്കുവാനായിട്ട്, അങ്ങനെ സന്തോഷത്തോടെ ഞങ്ങളെ തേടി ഒരു വെട്ടനായി പോലെ തേടി വന്ന കർത്താവിന് വേണ്ടിയിട്ട് പൂർണ്ണ ഹൃദയത്തോടെ കർത്താവിനെ സ്നേഹിച്ച് ജീവിപ്പാനായിട്ട് കർത്താവെ ഞങ്ങളെ സഹായിക്കുന്നതോടെ ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു കർത്താവേ. സകല മഹത്വം അങ്ങേക്ക് അർപ്പിക്കുന്നു യേശുവിൻ നാമത്തിന്റെ സ്വർഗീയ പിതാവേ. ആമേൻ. പ്ലീസ് ലോർഡ്. സൗരങ്ങൾ, നമ്മുടെ ഇപ്പോൾ നമുക്ക് ഇമീഡിയറ്റ്ലി നമുക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകാം. 9:30 തിരിച്ച് നമുക്ക് ഈ ഹോളിലേക്ക് വരണം. 9:15 9:30 മടങ്ങി ഹോളിലേക്ക് നമുക്ക് വരണം. നമുക്ക് അടുത്ത സെഷൻ ഉണ്ടായിരിക്കും. ഓക്കെ.